I want to turn first of all to the book of Malachi chapter 1.
പ്രാരംഭമായി മലാഖി പുസ്തകം ഒന്നാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
Those of you who've been with our churches for a number of years would have known that we stress that the new covenant has superseded the old covenant.
നമ്മുടെ സഭയിൽ ചില വർഷങ്ങളായി ആയിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചോളം പുതിയ ഉടമ്പടി പഴയ ഉടമ്പടിയെ അസാധുവാക്കിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ.
ബട്ട് ത്രീ ക്വാർട്ടേഴ്സ് ഓഫ് ആവർ ബൈബിൾ ഈസ് വാട്ട് വി കോൾ ദി ഓൾഡ് ടെസ്റ്റമെന്റ്.
എന്നാൽ നമ്മുടെ ബൈബിളിന്റെ മുക്കാൽ ഭാഗവും ഈ പഴയ നിയമം ആണുള്ളത്.
സോ ദാറ്റ് ഈസ് നോട്ട് കാൻസൽഡ്. ദോസ് 39 ബുക്സ് ആർ വെരി മച്ച് ഗോഡ്സ് വേർഡ്.
അതുകൊണ്ട് തന്നെ ഈ 39 പുസ്തകങ്ങൾ അത് ദൈവ വചനത്തിന്റെ ഭാഗം തന്നെയാണ്. അത് ദൈവം ഒഴിവാക്കിയിട്ടില്ല.
ബട്ട് ദി ഓൾഡ് കവനന്റ് വിച്ച് ഗോഡ് മേഡ് വിത്ത് ഇസ്രായേൽ ദാറ്റ് ഈസ് വാട്ട് ഹാസ് ബീൻ അബോളിഷ്ഡ്.
എന്നാൽ ദൈവം ഇസ്രായേലിനോട് ചെയ്ത ആ പഴയ ഉടമ്പടി അതാണ് ദൈവം ഇല്ലാതാക്കിയിരിക്കുന്നത്.
ബട്ട് ദി 39 ബുക്സ് ഓഫ് ദി ഓൾഡ് ടെസ്റ്റമെന്റ് ആർ വെരി ഇമ്പോർട്ടന്റ് ഫോർ അസ് ടു റീഡ്.
എന്നാൽ പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങൾ അത് നാം വായിക്കേണ്ടത് വളരെ ആവശ്യമാണ്.
ബിക്കോസ് വി കൻ ലേൺ ഫ്രം ദ മിസ്റ്റേക്സ് ഓഫ് ഇസ്രായേൽ.
ഇസ്രായേൽ മക്കൾ ചെയ്ത തെറ്റുകളിൽ നിന്നും നാം പാഠം പഠിക്കേണ്ടത് ആവശ്യമായി ഇരിക്കുന്നതുകൊണ്ട് തന്നെ.
എ വൈസ് മാൻ ലേൺസ് ഫ്രം ദ മിസ്റ്റേക്സ് ഓഫ് അതേഴ്സ്.
ബുദ്ധിയുള്ള മനുഷ്യൻ മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് പാഠം പഠിക്കും.
ആൻഡ് the way God dealt with Israel, we can learn from that how God deals with the church.
Israel makkalodu devum idavetta karyangal nam manasilakkumbol devum deva sabayodu enginiyana perumaarunnathu ennullathu namakkum manasilakkuvanayittu kazhiyum.
So there are a lot of things about the ways of God that we can learn from all the Old Testament.
Adukondu palaya നിയമത്തിൽ നിന്ന് ദൈവത്തിന്റെ വഴികളെ കുറിച്ചുള്ള പല കാര്യങ്ങളും നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയും.
ഐ റീഡ് ദി ഓൾഡ് ടെസ്റ്റമെന്റ് ക്വൈറ്റ് എ ലോട്ട്.
ഞാൻ പഴയ ഉടമ്പടിയിലെ പുസ്തകങ്ങൾ ഞാൻ ധാരാളമായി വായിക്കാറുണ്ട്.
ബിക്കോസ് ഐ അണ്ടർസ്റ്റാൻഡ് ദി വേസ് ഓഫ് ഗോഡ് ദേർ.
കാരണം ദൈവത്തിന്റെ വഴികളെ ഞാൻ അവിടെ മനസ്സിലാക്കുന്നു.
ആൻഡ് മലക്കൈ വാസ് ദി ലാസ്റ്റ് പ്രോഫറ്റ്.
മലാഖി പ്രവാചകൻ
ടു ഇസ്രായേൽ.
അദ്ദേഹം ഇസ്രായേലിന്റെ ഏറ്റവും അവസാനത്തെ പ്രവാചകനായിരുന്നു.
Before the coming of Christ,
Christuvinte varavinu munpu ettavum avasanathe pravachakanayirunnu Malachi.
And it was a time when God was finishing with Israel.
Israelinodu ulla devathinte vaakkukal theerunna oru samayamayirunnu.
God was no longer going to make Israel the his witnesses on earth.
ഈ ലോകത്തിൽ ദൈവത്തിന്റെ ഒരു സാക്ഷ്യമായി തുടർന്ന് ഇസ്രായേലിനെ ദൈവം നിലനിർത്തുവാനായിട്ട് താല്പര്യപ്പെട്ടിരുന്നില്ല.
Now he was going to replace Israel with the church.
ഇപ്പോൾ ഇസ്രായേലിനെ മാറ്റി അവന്റെ സഭയെ ദൈവം ഈ ലോകത്തിൽ ഒരു സാക്ഷ്യമായി നിർത്തുവാനായിട്ട് ആഗ്രഹിച്ചിരുന്നു.
But the people of Israel felt that God will only use us. He'll never replace us with anybody else.
എന്നാൽ ഇസ്രായേൽ മക്കൾ ചിന്തിച്ചിരുന്നത് ദൈവത്തിന് ഞങ്ങളോട് മാത്രമാണ്, ഞങ്ങൾ മാത്രമാണ് തിരഞ്ഞെടുത്ത ജനം. ദൈവം ഞങ്ങളെ കടന്നുപോയി, മറ്റൊരു സാക്ഷ്യത്തെ ദൈവം ഉയർത്തുകയില്ല എന്നായിരുന്നു ഇസ്രായേൽ മക്കൾ ചിന്തിച്ചിരുന്നത്.
And God warned them many times about this.
കർത്താവ് ദൈവം പല പ്രാവശ്യം ഇസ്രായേൽ മക്കളോട് അവൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു.
They thought God will never use any other nation.
എന്നാൽ അവർ ചിന്തിച്ചിരുന്നത് മറ്റൊരു ജാതിയെയും ദൈവം ഉപയോഗിക്കുകയില്ല, ഞങ്ങളെ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്നായിരുന്നു ചിന്തിച്ചിരുന്നത്.
In Malachi God was saying I have finished with you.
ഇവിടെ മലാഖി പുസ്തകത്തിൽ ദൈവം പറയുന്നത് ഇതാ ഞാൻ നിങ്ങളോടുള്ള എന്റെ പ്രവർത്തനങ്ങൾ അത് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.
Malachi 1:10 the middle of that verse it says the Lord says I am not pleased with you and I will not accept an offering from you anymore.
മലാഖി പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ 10 വാക്യത്തിന്റെ നടുഭാഗത്ത് ഇങ്ങനെ നാം വായിക്കുന്നു, എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ വഴിപാട് കൈക്കൊള്ളുകയുമില്ല.
He was the one who asked them to make offerings, but he said, I will not accept it anymore.
അവരുടെ വഴിപാടുകളും യാഗങ്ങളും കഴിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടത് ദൈവമായിരുന്നു. എന്നാൽ ഇതാ ഇപ്പോൾ ദൈവം തന്നെ അവരോട് പറയുന്നു, നിങ്ങളുടെ കൈകളിൽ നിന്ന് ഞാൻ വഴിപാട് കൈക്കൊള്ളുകയില്ല.
And he says in verse 10, I wish somebody would shut the gates of the temple that nobody comes there anymore and waste time.
പത്താം വാക്യത്തിൽ ഇങ്ങനെയും പറയുന്നു, നിങ്ങൾ എന്റെ യാഗപീഠത്തിൽ വെറുതെ തീ കത്തിക്കാതിരിക്കേണ്ടതിന് നിങ്ങളിൽ ആരെങ്കിലും വാതിൽ അടച്ചു കളഞ്ഞാൽ കൊള്ളാമായിരുന്നു.
Then what is God going to do?
എന്നാൽ പിന്നെ ദൈവം എന്താണ് ഇവരോട് ചെയ്യുവാൻ പോകുന്നത്?
Something new is going to happen now.
ദൈവം ഇപ്പോൾ പുതുതായിട്ട് ഒന്ന് ചെയ്യുവാനായിട്ട് ആരംഭിക്കുകയാണ്.
Verse 11.
11th വാക്യം.
That is from the rising of the sun to its setting.
സൂര്യൻ ഉദയം മുതൽ അസ്തമനം വരെ.
My name will be great among all the nations and not just Israel.
എന്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകുന്നു. ഇസ്രായേലിൽ മാത്രമല്ല, ജാതികളുടെ ഇടയിൽ എല്ലായിടത്തും.
In every place there is going to be offered to my name a grain offering that is pure.
എല്ലായിടത്തും എന്റെ നാമത്തിന് ധൂപവും നിർമ്മലമായ വഴിപാടും അർപ്പിച്ചു വരുന്നു.
See that expression, a pure offering will be offered to my name.
ഇവിടെ ആ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കുക, നിർമ്മലമായ വഴിപാട് അർപ്പിക്കുന്നു.
I want you to remember that.
ഇത് നിങ്ങൾ ഓർക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
When 37 and a half years ago, when God began a work in Bangalore, it was in my house.
37 വർഷം മുമ്പ് ദൈവം ബാംഗ്ലൂരിൽ ഒരു പ്രവർത്തനം ഞങ്ങളുടെ ഭവനത്തിൽ ആരംഭിച്ച ആ നാളുകളിൽ,
we were only 3 or 4 families then.
മൂന്നോ നാലോ കുടുംബങ്ങൾ മാത്രമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്.
And most of the others left. There were only two families left now among that original number.
അന്ന് തുടങ്ങിയവരിൽ മറ്റെല്ലാവരും തന്നെ ഞങ്ങളെ വിട്ടുപോയി. ഇന്ന് ആ കൂട്ടത്തിൽ രണ്ടോ മൂന്നോ പേര് മാത്രമാണ് ഇന്ന് അവശേഷിച്ചിരിക്കുന്നത്.
And God brought others.
എന്നാൽ ദൈവം മറ്റു പലരെയും ദൈവസഭയിലേക്ക്
കൂട്ടിക്കൊണ്ടു. The Lord gave us at the beginning was this verse.
എന്നാൽ ആരംഭത്തിൽ ദൈവം ഞങ്ങൾക്ക് നൽകിയ വചനം ഈ വചനമായിരുന്നു.
I don't want a large offering. I want a pure offering for my name.
എന്റെ നാമത്തിന് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു വലിയ വഴിപാടല്ല, എന്നാൽ നിർമ്മലമായ ഒരു വഴിപാടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
Because my name will be great and honored among all the nations, it says here.
ഇവിടെ നാം വായിക്കുന്നത് അങ്ങനെ നിർമ്മലമായ വഴിപാട് അർപ്പിക്കുമ്പോൾ മാത്രമാണ് എന്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതായിത്തീരുന്നത്.
I felt that God's name had been greatly dishonored in India by the way a lot of Christians were conducting themselves.
ഇന്ത്യയിൽ അനേക ക്രിസ്ത്യാനികൾ ജീവിക്കുന്ന വിധം കൊണ്ട് ദൈവത്തിന്റെ നാമം ദുഷിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു.
Even those who claimed to be filled with the Spirit and had so-called gifts of the Spirit.
ആത്മാവിൽ നിറഞ്ഞവരെന്നും ആത്മവരങ്ങളുണ്ടെന്ന് അഭിമാനിക്കുന്നവരുടെ ഇടയിലും ദൈവത്തിന്റെ നാമം അവരുടെ ജീവിതം കൊണ്ട് ദുഷിക്കുകയായിരുന്നു.
There was impurity, unfaithfulness with money and so many problems.
അനേക കാര്യങ്ങളിൽ അവർ വിശ്വസ്തരായിരുന്നില്ല. പണത്തിന്റെ കാര്യത്തിൽ അവർ വിശ്വസ്തരായിരുന്നില്ല. അവരുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടായിരുന്നില്ല.
And so God wanted a pure testimony.
അതിന്റെ മധ്യത്തിൽ ദൈവത്തിന് നിർമ്മലമായ ഒരു സാക്ഷ്യം ദൈവം ആഗ്രഹിച്ചു.
So we decided that we will not at all be interested in numbers from the beginning.
അതുകൊണ്ട് ആരംഭം മുതൽ ഞങ്ങൾ തീരുമാനിച്ചത്, കർത്താവേ, ഞങ്ങൾക്ക് ഈ ആളുകളുടെ എണ്ണത്തിലല്ല ഞങ്ങൾക്ക് താല്പര്യമുള്ളത്.
But it must be a pure offering for God's name.
എന്നാൽ അത് ദൈവത്തിന്റെ നാമത്തിന് നിർമ്മലമായ ഒരു വഴിപാടായിരിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു.
And so we keep on emphasizing purity. Some people will drop off because they are not interested in that.
ഞങ്ങൾ അതുകൊണ്ട് തന്നെ തുടർമാനമായിട്ട് വിശുദ്ധമായ ഒരു ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾ ഊന്നൽ കൊടുക്കുകയും ചിലർക്ക് അത് കേൾക്കുന്ന ഇഷ്ടമില്ല. അങ്ങനെ ചിലർ ഞങ്ങളെ വിട്ടു പോവുകയും ചെയ്തുകൊണ്ടിരുന്നു.
So many people try to drag us away from that by saying, no, we must reach out.
ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ഏൽപ്പിച്ച ആ ഒരു ലക്ഷ്യത്തിൽ നിന്ന് ഞങ്ങളെ മാറ്റിക്കളയുവാനായിട്ട് മറ്റു പലരും ശ്രമിച്ചു. നമ്മൾ മറ്റു പല സ്ഥലങ്ങളിലേക്കും പോയി മറ്റു പല പ്രവർത്തനങ്ങളിൽ വ്യാപരിക്കണമെന്ന് അവർ ഞങ്ങളോട് പറഞ്ഞു.
But I had already seen in India what is the result of so many hundreds of groups trying to reach out. The end result is there's no purity in any of them.
ഇന്ത്യയിലുള്ള അന്നത്തെ അവസ്ഥ എനിക്ക് അറിയാമായിരുന്നു. അനേക ആളുകൾ ഇന്ത്യയിൽ സുവിശേഷ പ്രവർത്തനങ്ങളുമായി മറ്റു പല സ്ഥലങ്ങളിലും പോയി. എന്നാൽ ഈ പ്രവർത്തനങ്ങളുടെ മധ്യത്തിൽ വിശുദ്ധിയില്ലാത്ത ഒരു കൂട്ടം ആളുകളെയാണ് അവിടെയും ഇവിടെയും കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്നതുപോലെ നാമം ചെയ്യുവാൻ തുടങ്ങിയാൽ അതുപോലെ തന്നെ വിശുദ്ധിയില്ലാത്ത കൂട്ടങ്ങളായിട്ട് നാമം മാറുമെന്ന് ഞാൻ
മനസ്സിലാക്കി.
അതുകൊണ്ട് ആരംഭം മുതൽ ആളുകൾ എന്തു പറയുന്നു എന്നുള്ളത് ഞങ്ങൾ കാര്യമാക്കുകയില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു.
It's very important if we want to serve the Lord that we got to be deaf to the opinions of men.
മനുഷ്യരുടെ അഭിപ്രായങ്ങൾക്ക് നാം നമ്മുടെ ചെവി അടയ്ക്കുന്നവരായിരിക്കണം നാം ദൈവത്തെ ശുശ്രൂഷിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ.
See, there's a verse in Isaiah 42.
യെശയ്യാവ് 42-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്.
Isaiah 42 verse 19 says like this.
യെശയ്യാവ് 42:19 വാക്യം.
And 20.
20-ാം വാക്യം.
Who is blind?
എന്റെ ദാസനല്ലാതെ.
But my servant.
കുരുടനാര്.
Or who is so deaf as my messenger whom I sent?
ഞാൻ അയക്കുന്ന ദൂതനെ പോലെ ചെകിടനാര്.
Who is blind as the one who is at peace with me? Or so blind as the servant of the Lord?
എന്റെ പ്രിയനെ പോലെ കുരുടനും യഹോവയുടെ ദാസനെ പോലെ അന്ധനുമായവനാര്.
How are they blind? See, listen to this.
എങ്ങനെയാണ് അവർ അന്ധരായത്?
They see many things but they don't observe them.
അവരെ പലതും കണ്ടിട്ടും സൂക്ഷിക്കുന്നില്ല.
Their ears are open but they don't hear.
ചെവി തുറന്നിരിക്കുന്നിട്ടും അവർ കേൾക്കുന്നില്ല.
Now there's a good way we can look at these two verses.
ഈ രണ്ട് വാക്യങ്ങളെ നമുക്ക് ഇങ്ങനെ ഒരു നല്ല രീതിയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും.
That means the servant of the Lord is not excited by things he sees with his eyes.
ദൈവത്തിന്റെ ദാസൻ അവൻ കാണുന്ന കാര്യങ്ങൾ അവൻ എന്തെങ്കിലും കണ്ടു എന്നുള്ളതുകൊണ്ട് അവൻ വളരെ ഉത്സാഹഭരിതനായി തീരുന്നില്ല.
That means, for example, Jesus was never excited when 10,000 people came.
10,000 പേര് യേശുവിന് പുറകെ വന്നു എന്നുള്ളതുകൊണ്ട് യേശുവിന് അത് അത്യുത്സാഹം പകരുന്ന കാര്യമായിരുന്നില്ല.
He saw it, but he never got excited.
അവൻ അത് കണ്ടു, പക്ഷേ അവൻ അതുകൊണ്ട് അത്ര അവനെ അത് ബാധിച്ചില്ല.
Most of these people he knew were just interested in other things, not in discipleship.
ശിഷ്യത്വത്തിന്റെ വഴിയിൽ പോകാതെ മറ്റു പല കാര്യങ്ങളും ആഗ്രഹിച്ചു വരുന്നവരാണ് അവരിൽ മിക്കവരുമെന്ന് യേശുവിന് അറിയാമായിരുന്നു.
In the same way, Jesus was deaf to the criticisms of people.
അതുപോലെ തന്നെ ആളുകൾ അവനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അവനെ എതിർക്കുന്ന കാര്യങ്ങൾ ഈ കാര്യങ്ങൾക്കും യേശു ക്രിസ്തു ചെകിടനായിരുന്നു.
സോ ദിസ് ചാപ്റ്റർ ബിഗിൻസ് വിത്ത് വേഴ്സ് 42:1, ബിഹോൾഡ് മൈ സെർവന്റ്.
ഇവിടെ 42-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം അതിങ്ങനെയാണ് തുടങ്ങുന്നത്, ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ.
ലുക്ക് കെയർഫുള്ളി അറ്റ് മൈ സെർവന്റ്, ദാറ്റ്സ് ദി മീനിങ്.
അതിന്റെ അർത്ഥം എന്റെ ഈ ദാസനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക.
വി ഡിസൈഡഡ് ടു ലുക്ക് അറ്റ് ജീസസ്.
അതുകൊണ്ട് തന്നെ യേശുവിനെ ശ്രദ്ധിച്ച്
നോക്കുവാനായിട്ട്
യേശു ക്രിസ്തു അവൻ കണ്ട കാര്യങ്ങൾ അവൻ അത് കണ്ടു എന്നുള്ളത് കൊണ്ട് വളരെ ഉത്സാഹം പ്രാപിച്ച് പോകുന്നവനായിരുന്നില്ല.
ഹി സോ പീപ്പിൾസ് ഹാർട്സ്, ദേ വർ നോട്ട് റിയലി സീരിയസ് അബൌട്ട് ഫോളോയിങ് ദി ലോർഡ്.
അവൻ ബാഹ്യമായി കാണുന്നതിനപ്പുറം ആളുകളുടെ ഹൃദയത്തെ നോക്കുന്നവനായിരുന്നു കർത്താവ്.
ആൻഡ് ഹി വാസ് ഡെഫ് ടു ദി ഒപ്പീനിയൻസ് ഓഫ് പീപ്പിൾ.
ആളുകൾ പറയുന്ന കാര്യങ്ങൾ അതിന് കർത്താവ് ചെകിടനായിരുന്നു.
സം വുഡ് കോൾ ഹിം എ പ്രോഫറ്റ്, സം വുഡ് കോൾ ഹിം പ്രിൻസ് ഓഫ് ഡെവിൾസ്. He was deaf to both of them.
Chilar avane pravachagan ennu vilikkum, chilar avane pishajinte thalavan ennu vilikkum.
And
even idellam avan thallikkalam.
We found the same thing ourselves.
Namum idokke nammude madhyathilum namum idokke kandittund.
When we started, people called us prophet, prince of devils, everything. It's okay.
Njangal thodangiyappol aalukal ee karyangalella njangaleyum vilichu, pravachagan ennu vilichu, adu pole thanne pishajinte thalavan ennum okke vilichittund.
We're going to be blind, we're going to be deaf. We're just going to make sure we offer a pure offering to God. That's all.
ഞങ്ങളും നാം അന്ധന്മാരും ചെകിടന്മാരുമായി ആളുകളുടെ ഇപ്രകാരമുള്ള അഭിപ്രായത്തിന് നാം ദൈവത്തിന് ഒരു നിർമ്മല വഴിപാട് അർപ്പിക്കണം. ഇത് മാത്രമായിരിക്കട്ടെ നമ്മുടെ താല്പര്യം.
And that is the way I have sought to serve the Lord all these 37 years.
ഈ കഴിഞ്ഞ 37 വർഷം ഇപ്രകാരമാണ് കർത്താവിനെ സേവിക്കുവാനായിട്ട് ഞാൻ.
What people say or don't say makes no difference.
ആളുകൾ എന്ത് പറയുന്നു അവരെന്ത് പറയുന്നില്ല ഈ കാര്യങ്ങളൊന്നും ഒരു വ്യത്യാസവും വരുത്തുന്നില്ല.
Who comes and who goes, I'm not bothered.
ആര് വരുന്നു ആര് പോകുന്നു ഈ കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കുന്നില്ല.
One thing I know, that all those whom the Father has chosen will come.
എനിക്ക് ഒരു കാര്യം അറിയാം, ദൈവം തിരഞ്ഞെടുത്തവരെല്ലാം അവർ വരും.
Because we want to offer a pure offering.
കാരണം ഒരു നിർമ്മലമായ സാക്ഷ്യം, നിർമ്മലമായ ധൂപം ദൈവത്തിന് അർപ്പിക്കണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്.
So we decided that is going to be our emphasis from the beginning, purity, because that's the offering God wants.
Adi aarambam mudal nirmalamaya oru vazhipaadu ee karyathinaanu naam oonnal kodukkuvanayittu aagrahikkunnathu, kaaranam deivathinu adu thanneyaanu thaalpariyam.
If God had said here, I want a musical offering, then we would have emphasized music in our church.
Ibide ee vadanathil deivathinte thaalpariyam oru paattilude oru vazhipaadu ningal arpikkuka ennayirunnengil naam adil naam aa karyathil namukku oru കൊടുക്കുമായിരുന്നു.
We didn't care about music. Most of the time in the early days we had no instrument, nothing. We just sat around and sang.
അതുകൊണ്ട് തന്നെ ഞങ്ങൾ പാട്ടിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്തില്ല. ആരംഭ നാളുകളിൽ ഞങ്ങൾ ചുറ്റിനും ഇരുന്ന് ഞങ്ങൾക്ക് അറിയാവുന്ന പാട്ടുകൾ പാടുമായിരുന്നു, ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഇല്ലായിരുന്നു.
But we wanted to give our God a pure offering.
എന്നാൽ ഞങ്ങളുടെ ഉള്ളത്തിൽ ദൈവത്തിന് നിർമ്മലമായ ഒരു വഴിപാട് അർപ്പിക്കണം എന്നുള്ള വാഞ്ഛ ഞങ്ങൾക്കുണ്ടായിരുന്നു.
If God wanted clever people, then we would have gathered clever people.
ദൈവത്തിന്റെ താല്പര്യം ബുദ്ധിയുള്ള ആളുകളെല്ലാം കൂടെ ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നുള്ളതായിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യുമായിരുന്നു.
But we didn't want to attract people with clever messages.
അതുകൊണ്ട് ദൈവം അങ്ങനെ ആഗ്രഹിക്കാഞ്ഞതുകൊണ്ട് ഞങ്ങൾ ബുദ്ധിയുള്ള പ്രസംഗങ്ങൾ പ്രസംഗിച്ച് ബുദ്ധിയുള്ളവരെ സഭയിലേക്ക് കൊണ്ടുവരുവാനും ഞങ്ങൾ താല്പര്യപ്പെട്ടില്ല.
We wanted to emphasize purity.
നിർമ്മലത, വിശുദ്ധി, ഈ കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കുവാനാണ് ഞങ്ങൾ താല്പര്യപ്പെട്ടത്.
Because we saw here, this is from east to west, the Lord says there will be a pure offering for me.
ഇവിടെ നാം മലാഖി പുസ്തകത്തിൽ അങ്ങനെയാണ് നാം വായിച്ചത്, കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ദൈവത്തിന് നിർമ്മലമായ ഒരു വഴിപാട് ഉണ്ടാകണം.
We found that it was not being offered in most places in India, so we said okay, we'll try and do it.
ഇന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും ഇപ്രകാരം നിർമ്മലമായ ഒരു വഴിപാട് ദൈവത്തിന് അർപ്പിക്കപ്പെടുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, കർത്താവെ ഞങ്ങളെ അപ്രകാരം ഒരു നിർമ്മലമായ വഴിപാട് അർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ.
Hardly anybody was emphasizing total purity of life.
പൂർണ്ണമായ ജീവിത വിശുദ്ധിയെക്കുറിച്ച് മറ്റാരും തന്നെ ആ കാലഘട്ടങ്ങളിൽ ഊന്നൽ കൊടുക്കുന്നില്ലായിരുന്നു.
There was a lot of people preaching external purity, like don't go to movies, don't drink and don't gamble and all these things.
നിങ്ങൾ സിനിമയ്ക്ക് പോകരുത്, നിങ്ങൾ മദ്യപിക്കരുത്, നിങ്ങൾ ഇപ്രകാരം ചീട്ട് കളിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കരുത്.
Women must wear white clothes and no jewelry and all that.
സ്ത്രീകൾ അവരുടെ ആഭരണം ധരിക്കരുത്, വെള്ള വസ്ത്രം ധരിക്കണം, ഇങ്ങനെയുള്ള ബാഹ്യമായ വിശുദ്ധിയെക്കുറിച്ച് അനേകർ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു.
External purity is the message of the old covenant, the law.
ഈ ന്യായപ്രമാണത്തിന്റെ പഴയ ഉടമ്പടിയുടെ സന്ദേശമാണ് ഈ ബാഹ്യമായ വിശുദ്ധി എന്നുള്ളത്.
Jesus told the Pharisees, you people are very good in cleaning the outside of the cup.
യേശുക്രിസ്തു പരീശന്മാരോടും പറഞ്ഞു, അതുതന്നെയാണല്ലോ നിങ്ങൾ പാത്രത്തിന്റെ വെളിയിൽ ശുദ്ധീകരിക്കുവാൻ ഊന്നൽ താല്പര്യമുള്ളവരാണ്.
He was interested in the inside of the cup.
എന്നാൽ യേശുക്രിസ്തുവിന് ആ പാത്രത്തിന്റെ അകം ശുദ്ധിയാക്കുന്നതിനായിരുന്നു താല്പര്യം.
We decided we are going to preach about purity on the inside of the cup.
അതുകൊണ്ട് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾ പാത്രത്തിന്റെ അകം ശുദ്ധമാക്കുന്നതിന് ഊന്നൽ കൊടുക്കുവാനും ആ കാര്യങ്ങൾ പ്രസംഗിക്കുവാനും ഞങ്ങൾ തീരുമാനിക്കും.
So we spent almost all our messages were on inner purity.
അതുകൊണ്ട് ഞങ്ങളുടെ സന്ദേശങ്ങൾ മിക്കവാറും എല്ലാ സന്ദേശങ്ങളും ആന്തരികമായ വിശുദ്ധിയെക്കുറിച്ചുള്ളതായിരുന്നു.
And even today it's the same.
ഇന്നും അങ്ങനെ തന്നെയാണ്.
We haven't changed our message.
നമ്മുടെ സന്ദേശങ്ങളെ നാം മാറ്റിയിട്ടില്ല.
Those who are not interested in inner purity don't come to us.
അപ്രകാരം ആന്തരികമായ വിശുദ്ധിക്ക് താല്പര്യമില്ലാത്തവർ ഞങ്ങളുടെ മധ്യത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല.
See, it's what anybody offers that attracts people.
നാം എന്ത് ആളുകൾക്ക് വാഗ്ദാനം ചെയ്യുന്നു, എന്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് ആളുകളെ നമ്മുടെ ഇടയിലേക്ക് ആകർഷിക്കുന്നത്.
See, like a cinema theater attracts people because they offer something there in that theater.
സിനിമ തിയേറ്ററിലേക്ക് ആളുകൾ പോകുന്നത് അവിടെ എന്താണ് അവർക്ക് ലഭിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് അവർക്കൊരു ഗ്രാഹ്യമുണ്ട്. അതുകൊണ്ടാണ്
ക്ലബ്സ് where they you can drink, they attract people who want that.
അവിടെ മദ്യം മദ്യം കൊടുക്കുന്ന ക്ലബ്ബുകളും ഒക്കെ ഉണ്ട്, അത് വേണ്ടവർ അവിടേക്ക് പോകുന്നു.
ഓർ സം പ്ലേ ടേബിൾ ടെന്നീസ്, those who want to play table tennis join that club.
കളികൾ കളിക്കുവാനും ടേബിൾ ടെന്നീസ് കളിക്കുവാനും സൗകര്യമുണ്ട്, അങ്ങനെയുള്ളവർ ആ ക്ലബ്ബിലേക്ക് പോകുന്നു.
People are attracted being seeing different things, they offer me this, so I'll go there.
അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ എവിടെയാണോ ലഭിക്കുന്നത് ആ സ്ഥലത്തേക്ക് പോകുവാനാണ് ആളുകൾ ശ്രമിക്കാറുള്ളത്.
We said, what is our church going to offer?
അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളോട് തന്നെ പറഞ്ഞു, നമ്മുടെ സഭ നാം എന്താണ് മറ്റുള്ളവർക്ക് വാഗ്ദാനം ചെയ്യുന്നത്, നാം എന്താണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്.
We didn't have any building.
നമുക്കന്ന് കെട്ടിടമില്ലായിരുന്നു.
We used to meet in about 4 or 5 rooms of my house.
എന്റെ വീട്ടിലെ 4 or 5 മുറികളിലായിരുന്നാണ് ഞങ്ങൾ. ഞങ്ങളുടെ റൂമൊക്കെ ചെറുത്, വീട്ടിലെ റൂം ചെറുതായിരുന്നതുകൊണ്ട് ആ റൂമുകളിലെല്ലാം ഇരുന്നാണ് ഞങ്ങൾ മീറ്റിംഗ്.
Even if there are 40 people, they needed to sit in 2 or 3 rooms.
40 പേരുണ്ടായിരുന്നെങ്കിലും അങ്ങനെ 2-3 മുറിയിൽ ഇരുന്നാണ് ഞങ്ങൾ മീറ്റിംഗ് നടത്തിയത്.
So we didn't have anything like that to offer, grand building.
അതുകൊണ്ട് ആളുകൾക്ക് കൊടുക്കുവാനായിട്ട് വലിയ കെട്ടിടം ഞങ്ങൾക്കില്ലായിരുന്നു.
And people would come and say, do you have a cemetery where we can be buried when you die?
ആളുകൾ വന്നിട്ട് ചോദിക്കും, മരിക്കുമ്പോ അടക്കാനായിട്ടൊരു സെമിത്തേരി നിങ്ങൾക്കുണ്ടോ? ഞങ്ങൾ പറയും, ഞങ്ങൾക്ക് സെമിത്തേരി ഇല്ല, ഞങ്ങൾക്ക് ആരെങ്കിലും മരിച്ച് ഞങ്ങള് ശവശരീരം കോർപ്പറേഷൻ കൊടുക്കും, അവർ കൊണ്ടുപോയിക്കോളും.
We are not bothered about that.
മരിച്ചതിന് ശേഷം ഞങ്ങളുടെ ശരീരം എവിടെ പോകുന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് ചിന്തയില്ല.
I told the story of the rich man and Lazarus.
ഞാൻ അവരോട് ഈ ധനവാനെ കുറിച്ചിന്റെയും ലാസറിന്റെയും കഥ അവരോട് പറഞ്ഞു.
I don't know whether you have noticed this.
നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ?
It says in Luke 16.
ലൂക്കോസ് 16-ൽ ഇങ്ങനെ പറയുന്നു.
Luke chapter 16.
ലൂക്കോസ് 16.
There's a contrast in verse 22.
അവിടെ 22-ാം വാക്യത്തിൽ അവരെ രണ്ടുപേരെയും തമ്മിൽ അവരെ വ്യത്യാസമായിട്ട്.
Poor man died, he was carried to Abraham's bosom by the angels.
ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി.
The rich man died and he was buried.
ധനവാൻ മരിച്ചു അടക്കപ്പെട്ടു.
What happened to the poor man's burial?
ഈ ദരിദ്രന്റെ ശവാടക്കം എങ്ങനെയാ നടന്നത്?
I think the corporation just took the body and dumped it in some grave.
ഞാൻ ചിന്തിക്കുന്നത് കോർപ്പറേഷൻ അദ്ദേഹത്തിന്റെ ശരീരം എടുത്ത് ഏതെങ്കിലും ഒരു കലറിയിലേക്ക് എവിടെയോ കൊണ്ടുപോയിട്ടു.
ബിഫോർ ദ ഡോഗ്സ് ഏറ്റ് ഇറ്റ് അപ്പ് ദേ ടുക്ക് ഇറ്റ് അവേ.
അവര് അവിടെ കിടന്ന് നായ്ക്കുള്ളവന്റെ ശരീരം തിന്നുകളയുന്നതിന് മുമ്പേ ആ കോർപ്പറേഷൻകാർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും ആ ശരീരം.
He was not bothered. He was in heaven already.
അവന്റെ ശരീരം എവിടെ പോയി എന്നുള്ളതിനെ കുറിച്ച് ദരിദ്രന് ചിന്തയില്ലായിരുന്നു. അപ്പോഴത്തേനും ദരിദ്രൻ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞിരുന്നു.
The rich man had this big funeral and the bishop came and all that to say things about him. The guy was in hell.
ധനവാൻ മരിച്ചപ്പോ അദ്ദേഹത്തിന് വലിയ വലിയൊരു ആളുകളുടെ മുമ്പിൽ വളരെ പ്രശംസനീയമായ ഒരു ശവാടൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചു. ബിഷപ്പൊക്കെ വന്നു, പക്ഷേ അത് കഴിഞ്ഞ്
അദ്ദേഹം.
അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച ആളോട് പറഞ്ഞു, ശവടക്കനും വിവാഹം നടത്താനും ഒന്നും അല്ല നമ്മൾ ഇവിടെ കൂടുന്നത്. നാം ഇവിടെ കൂടിയിരിക്കുന്നത് ദൈവത്തിന് ഒരു വിശുദ്ധിയുള്ള ഈ വഴിപാട് ദൈവത്തിന് അർപ്പിക്കുവാൻ
വേണ്ടിയാണ്. നിങ്ങൾക്ക്
താല്പര്യമുണ്ടെങ്കിൽ, ഈ വിശുദ്ധമായ ഒരു വഴിപാട് ദൈവത്തിന് അർപ്പിക്കുവാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വരിക. അല്ല എന്നുണ്ടെങ്കിൽ മറ്റനേകം സഭകളുണ്ട്, നിങ്ങൾക്ക് അവിടെ പോകാം.
I can tell you in 37 years it has been a constant battle. And it's a battle today to keep that purity.
കഴിഞ്ഞ 37 വർഷങ്ങളായിട്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇത് തുടർമാനമായ ഒരു പോരാട്ടം തന്നെയാണ്. ഇന്നും ഈ വിശുദ്ധിക്ക് വേണ്ടിയുള്ള ആ നിലപാട് അത് നിലനിർത്തുവാനായിട്ട് ഒരു യുദ്ധം തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു.
Jesus said he who endures to the end will be saved.
യേശുക്രിസ്തു പറഞ്ഞത് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ അവൻ രക്ഷിക്കപ്പെടും.
And those who lead the church should be able to say like Paul, I fought a good fight right until the end.
പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ നല്ല പോരാട്ടം പോരാടി എന്ന് ജീവിതത്തിന്റെ അവസാനത്തോളം പറയുവാനായിട്ട് നമുക്ക് കഴിയണം.
I have kept the faith.
ഞാൻ വിശ്വാസം കാത്തു.
I didn't compromise on that.
ഞാൻ ഈ കാര്യങ്ങളിൽ ഞാൻ ഒത്തുതീർപ്പ് കാണിച്ചില്ല.
And I used, when I read Revelation 2 and 3, I saw how even in the days of the apostles some of those churches had backslidden so badly.
അപ്പോസ്തലന്മാരുടെ കാലത്തു പോലും ചില സഭകൾ അവർ വളരെ പരിതാപകരമായി പിന്മാറ്റത്തിലേക്ക് പോയ ചരിത്രം നാം വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ വായിക്കും.
Like you read about the church in Ephesus in Revelation 2:1.
വെളിപ്പാട് 2:1 വാക്യത്തിൽ നാം എഫസോസിലെ സഭയെക്കുറിച്ച് നാം അവിടെ വായിക്കുന്നല്ലോ.
That was one of the finest churches in the beginning.
ആരംഭത്തിൽ ഏറ്റവും നല്ല ഉത്തമമായ ഒരു സഭയായിരുന്നു എഫസസിലെ സഭ.
You know, Paul would not stay 3 years in one place unless there was a real reason.
ഒരു യഥാർത്ഥ കാരണമില്ലാതെ അത്ര നല്ലൊരു സഭയല്ലായിരുന്നു എങ്കിൽ പൗലോസ് 3 വർഷം ഒരു സ്ഥലത്ത് അവിടെ താമസിക്കുകയില്ലായിരുന്നു.
ഓൾ ഹിസ് ലെറ്റേഴ്സ് യു ഫൈൻഡ് ഹിസ് കറക്റ്റിംഗ് സംതിങ് 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 ബട്ട് എഫീഷ്യൻസ് ദേർ ഈസ് നോ കറക്ഷൻ.
പൗലോസിന്റെ ലേഖനങ്ങളെല്ലാം പരിശോധിച്ചാൽ പല സ്ഥലങ്ങളിലേക്കും കത്തെഴുതുമ്പോൾ പല കാര്യങ്ങളും തിരുത്തുകയും തിരുത്തി തിരുത്തിക്കൊണ്ടാണ് പൗലോസ് എഴുതുന്നത്. എന്നാൽ എഫേസിയൻ സഭയെക്കുറിച്ച് അങ്ങനെ തിരുത്തലുകളൊന്നും നാം കാണുന്നില്ല.
ദാറ്റ്സ് ഹൗ വി നോ ദാറ്റ് വാസ് പെർഹാപ്സ് ദ ഫൈനസ്റ്റ് ചർച്ച് ദാറ്റ് ടൈം.
അതുകൊണ്ട് തന്നെയാണ് നാം ചിന്തിക്കുന്നത് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഏറ്റവും ഉത്തമമായ ഒരു സഭ തന്നെയായിരുന്നു എഫേസസിലെ സഭ.
But it declined.
എന്നാൽ ആ സഭ അവരെ താഴേക്ക് പോയി.
The same with Pergamos and Thyatira.
അതുപോലെ തന്നെ പെർഗമോസിലെ സഭയും തുയതൈരയിലെ സഭയും ഒക്കെ.
And Sardis and Laodicea.
സദീസിലെയും ലൗദിക്കയിലെയും സഭ.
And we can ask, how is it that even when the apostle John was there, couldn't he do something about all this?
അപ്പോസ്തലൻ യോഹന്നാൻ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ യോഹന്നാൻ അപ്പോസ്തലനെ അങ്ങേക്ക് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നോ എന്ന് നമുക്ക് ചോദിക്കാനായിട്ട് കഴിയും.
He must have been a man with tremendous anointing and authority.
വളരെയധികം അഭിഷേകവും അധികാരവും ഉള്ള ഒരു ദൈവദാസനായിരുന്നു യോഹന്നാൻ.
But I'll tell you why John could not do these, sort out these things quickly.
എന്നാൽ ഈ സഭകളിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ വളരെ എളുപ്പത്തിൽ എന്തുകൊണ്ടാണ് ഈ യോഹന്നാൻ അപ്പോസ്തലന് ആ പ്രശ്നങ്ങൾ തീർക്കുവാൻ കഴിയാഞ്ഞത് എന്ന് ഞാൻ നിങ്ങളോട് പറയാം.
He couldn't take a flight to go there.
അവിടേക്ക് പോകാനായിട്ട് ഒരു വിമാനത്തിൽ ഒരു ഫ്ലൈറ്റ് എടുത്ത് അങ്ങോട്ട് പോകാനായിട്ട് അദ്ദേഹത്തിന് കഴിയില്ലായിരുന്നു.
He didn't have email.
അദ്ദേഹത്തിന് അന്ന് ആ കാലഘട്ടത്തിൽ ഇമെയിൽ ഇല്ലായിരുന്നു.
He didn't have a cell phone.
ആ കാലഘട്ടത്തിൽ അന്ന് സെൽഫോൺ ഇല്ലായിരുന്നു.
So he would take 3-4 months to reach some place.
ഒരു സ്ഥലത്ത് എത്തണമെങ്കിൽ 3-4 മാസം എടുക്കും.
It was not easy.
അത് എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നില്ല.
Today we don't have to look at these churches and say, oh, our churches also got to be like that.
ഈ സഭകളെ നോക്കിക്കൊണ്ട് നമ്മുടെ സഭകളും ഇപ്രകാരം നമ്മളും ഇങ്ങനെ അതൊരു ഒരു അധപതനത്തിൽ തുടരണമെന്ന് നാം പറയേണ്ട ആവശ്യമില്ല.
Jesus said to whom more is given, more is required.
യേശുക്രിസ്തു പറഞ്ഞു, ആർക്ക് അധികം ലഭിച്ചുവോ അവർ അധികം കൊടുക്കേണ്ടി വരും.
I believe God is going to require more from me than he required even from the apostles.
അപ്പോസ്തലന്മാരോട് ദൈവം ചോദിച്ചതിനേക്കാട്ടിലും കൂടുതൽ ദൈവം എന്നോട് ചോദിക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്.
He's given me all these facilities which I just mentioned.
ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ സൗകര്യങ്ങളെല്ലാം ഈ കാലഘട്ടത്തിൽ ദൈവം എനിക്ക് ഇവിടെ നമുക്ക് നൽകിയിട്ടുണ്ട്.
So they didn't have that, the apostles.
അന്നത്തെ കാലഘട്ടത്തിൽ അപ്പോസ്തലന്മാർക്ക് ഈ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു.
So if there was a problem in Corinth, I don't know how long it took for a letter to come from there to Paul and for a letter to go from Paul back to Corinth.
കൊരിന്തിലെ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ഈ കൊരിന്തിലെ പ്രശ്നത്തെക്കുറിച്ച് ഒരു കത്ത് പൗലോസിന്റെ അടുത്ത് എത്താൻ എത്ര സമയമെടുക്കും, അത് കഴിഞ്ഞ് പൗലോസ് ഒരു തിരിച്ചൊരു ലെറ്റർ എഴുതാനായിട്ട് അവർക്ക് ചെല്ലുവാനായിട്ട് എത്ര സമയമെടുക്കും,
അതിനുശേഷം
കൊരിന്തിൽ എന്ത് നടന്നു എന്നുള്ളത് അറിയാനായിട്ട് അതിനുശേഷം കുറച്ച് മാസങ്ങൾ.
സോ ഇറ്റ് ഡസന്റ് ഹാവ് ടു ബി ലൈക് ദാറ്റ് ടുഡേ.
ഇന്ന് ഈ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരിക്കേണ്ട ആവശ്യമില്ല.
If there's a problem in a church, within 24 hours we can do something about it.
ഒരു സഭയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യുവാനായിട്ട് കഴിയും.
God expects that because to whom more is given, more is required.
അധികം ലഭിച്ചിട്ടുള്ളവനോട് അവൻ അധികം കണക്ക് കൊടുക്കണം, അതുകൊണ്ട് തന്നെ നാം അപ്രകാരം ചെയ്യണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു.
Anointing and the authority are the same, first century and 21st century.
ഒന്നാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും ദൈവത്തിന്റെ അഭിഷേകവും ദൈവം നൽകുന്ന അധികാരവും അത് ഒരുപോലെ തന്നെയാണ്.
But we have so many more resources.
എന്നാൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് മറ്റ് പലതരത്തിലുള്ള സഹായങ്ങളും നമുക്കുണ്ട്.
Even to organize public meetings.
നമുക്ക് ഇങ്ങനെയുള്ള ഒരു പൊതു മീറ്റിംഗ് നടത്തുവാനായിട്ട്.
Reach out to the world with the internet.
ഇന്റർനെറ്റിലൂടെ ഈ ലോകം മുഴുവനും ഈ സന്ദേശം നമുക്ക് അയക്കുവാനായിട്ട് കഴിയും.
I believe God is going to require 1000 times more from me than from any of those first century apostles.
അപ്പോസ്തലന്മാർ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അപ്പോസ്തലന്മാരെ കാട്ടിലും 1000 മടങ്ങ് കൂടുതൽ ദൈവം എന്നോട് ചോദിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു.
If God has given you the truth, He's going to require a lot from you because you have so much more opportunity than those believers.
നിങ്ങൾക്കും ഈ സത്യങ്ങൾ കേൾക്കുവാനായിട്ട് അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോടും ദൈവം മറ്റ് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന വിശ്വാസികളെക്കാട്ടിലും പല മടങ്ങ് നിങ്ങളോടും ദൈവം ചോദിക്കും.
But in those churches there in Revelation 2 and 3,
എന്നാൽ ആ വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങൾ നാം കാണുന്ന ആ സഭകളിൽ,
many of those backslidden elders and backslidden churches,
അനേക പിന്മാറ്റത്തിൽ പോയ മൂപ്പന്മാർ പിന്മാറ്റത്തിൽ പോയ സഭകൾ,
what we see there is when the elder was bad, the church became bad.
അവിടെ നാം കാണുന്നത് അവിടെ മൂപ്പൻ പിന്മാറ്റത്തിലേക്ക് പോയപ്പോ സഭയും പിന്മാറ്റത്തിലേക്ക് പോയി.
And when the elder was good, the church became good.
ആ മൂപ്പൻ അവൻ ഒരു ആത്മീയ കാഴ്ചപ്പാടുള്ളവനായിരുന്നപ്പോൾ സഭയും ആത്മീയമായിട്ട് മുന്നോട്ട് പോയി.
All the seven churches, that is true.
ആ ഏഴ് സഭകളെ കുറിച്ചും അപ്രകാരം തന്നെയാണ്.
Two churches had good elders.
രണ്ട് സഭകൾക്ക് നല്ല മൂപ്പന്മാരുണ്ടായിരുന്നു.
Sardis and Philadelphia.
സർദീസിലെ സഭയും ഫിലഡൽഫിയയിലെ സഭയും.
So the churches were good.
അതുകൊണ്ട് തന്നെ ആ സഭകളും നല്ലതായിരുന്നു.
The other five churches, bad elders.
ആ മറ്റ് അഞ്ച് സഭകൾ അവിടെ നല്ല മൂപ്പന്മാരായിരുന്നില്ല.
And Laodicean elder was the worst.
ലൗദിക്യ സഭയിലെ മൂപ്പൻ അവൻ വളരെ മോശപ്പെട്ടവനായിരുന്നു.
So that church was also the worst.
അതുകൊണ്ട് തന്നെ ആ സഭയും വളരെ മോശപ്പെട്ട അവസ്ഥയിൽ.
Even though they had so many rich people there.
അവിടെ വളരെ ധനവാന്മാർ ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെ മോശപ്പെട്ട ഒരു അവസ്ഥയിൽ.
In these five churches.
എന്നാൽ ഈ അഞ്ച് സഭകളിൽ
there were some people whom the Lord calls overcomers.
അവിടെ ദൈവം ജയാളികൾ എന്ന് വിളിക്കുന്ന കുറച്ച് ആളുകൾ ആ സഭകളിൽ ഉണ്ടായിരുന്നു.
See, the leader in the church in Sardis, chapter 3 verse 1, it says he had a name that he was alive but he was dead.
മൂന്നാം അധ്യായത്തിലെ ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത് സർദീസിലെ സഭയുടെ ദൂതനെ കുറിച്ച് പറയുന്നത് അവന് ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാകും.
How did they get a name that they were alive?
ജീവനുള്ളവൻ എന്ന പേര് എങ്ങനെയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്?
They say, we are connected with the apostle John.
അവർ പറയും ഞാൻ അപ്പോസ്തലൻ യോഹന്നാനോട് ചേർന്നാണ് ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നത്.
He is the leading apostle now in the first century and we are connected with him. The other apostles are dead.
ഈ ഒന്നാം നൂറ്റാണ്ടിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും ഒരു പ്രധാനിയായ അപ്പോസ്തലൻ യോഹന്നാൻ അപ്പോസ്തലനാണ്. മറ്റ് അപ്പോസ്തലന്മാരൊക്കെ മരിച്ചു പോയിരിക്കുന്നു. ഞങ്ങൾക്ക് അദ്ദേഹവുമായിട്ട് ബന്ധമുണ്ട്.
Elders says, I've got a connection with him.
ആ മൂപ്പൻ പറയുന്നത് എനിക്ക് ആ അപ്പോസ്തലനുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ട്.
So undiscerning people say, oh wow, you got a name that you're alive.
അതുകൊണ്ട് വിവേചനമില്ലാത്ത ആളുകൾ പറയും, ഓ അദ്ദേഹം നല്ല ജീവനുള്ള ആളാണല്ലോ, ജീവനുള്ളവൻ എന്നൊരു പേര് അദ്ദേഹത്തിന്.
But he was dead.
എന്നാൽ ആന്തരികമായി ആ മനുഷ്യൻ അദ്ദേഹം മരിച്ചവനായിരുന്നു.
He didn't have the same attitude to money that John had.
യോഹന്നാന് പണത്തോട് എപ്രകാരമുള്ള മനോഭാവം ഉണ്ടായിരുന്നു, ആ മനോഭാവം ആയിരുന്നില്ല.
He didn't have the same passion for Jesus that John had.
യോഹന്നാന് യേശുക്രിസ്തുവിനോടുള്ള ആ ഹൃദയത്തിലെ അടുപ്പം എത്രമാത്രം ഉണ്ടായിരുന്നു, അത് ഈ മൂപ്പനില്ലായിരുന്നു.
And so the church also became like the leader, hypocrites.
അതുകൊണ്ട് ഈ മൂപ്പനെ പോലെ തന്നെ ആ സഭയും കപടഭക്തിക്കാരായിട്ട് അവസാനിപ്പിച്ചു.
But in verse 4, chapter 3 verse 4, the Lord says, but there are a few people in Sardis who have not soiled their garments. They will walk with me in white, for they are worthy.
മൂന്നാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേര് സർദീസിൽ ഉണ്ട്.
So there were a few brothers and sisters who did not get corrupt with the rest of the church.
അവരുടെ ഉടുപ്പ് മലിനമാകാത്ത കുറച്ച് പേർ, മറ്റ് സഭയിലുള്ള മറ്റ് ആളുകളുടെ മലിനത അവർക്ക് ഇല്ലാതെ കുറച്ച് പേർ അവിടെ നിന്നിരുന്നു.
They saw God's burden in Malachi that God wants a pure offering.
ദൈവത്തിന് ഒരു നിർമ്മലമായ വഴിപാട് വേണം എന്നുള്ള ദൈവത്തിന്റെ ഹൃദയത്തിലെ ഭാരം, മലാഖിയിലുള്ള ആ ഭാരം അത് അവർക്ക് അറിയാമായിരുന്നു.
This is what has happened throughout the years.
അനേക വർഷങ്ങളായി തുടർമാനമായിട്ട് സംഭവിച്ച കാര്യം ഇത് തന്നെയാണ്.
The church may be started by an apostle.
ഒരു അപ്പോസ്തലൻ ആരംഭിച്ച ഒരു സഭയായിരിക്കും.
Like John or Paul.
യോഹന്നാനോ അപ്പോസ്തലനോ പൗലോസോ പോലെ.
The elder can glory in his connection with the apostle.
ഈ അപ്പോസ്തലനോട് എനിക്ക് ബന്ധമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഈ മൂപ്പൻ അദ്ദേഹം സന്തോഷിച്ചുകൊണ്ടിരുന്നു.
It's only a name that he's alive.
എന്നാൽ ആ ഒരു ബന്ധമുണ്ട് എന്നുള്ള ആ സ്വയ അഭിമാനം, അത് ജീവനുള്ളവൻ എന്നുള്ള ഒരു പേര് മാത്രമാണ്. എന്നാൽ അദ്ദേഹത്തിന് ആന്തരികമായിട്ട് മരിച്ചവനെ തുടരുവാൻ കഴിയും.
But of course 90% of the people sitting in the church are all carnal. They can't even discern that he is spiritually dead.
90% സഭയിലിരിക്കുന്ന 90% ആളുകളും അവരെ ജഡികരായിരിക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം മരിച്ചവനാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുന്നില്ല.
Very few people who can discern my elder is backsliding.
എന്റെ മൂപ്പൻ അദ്ദേഹം പിന്മാറ്റത്തിൽ തുടരുകയാണ്, ദുർമാറ്റത്തിൽ പോവുകയാണ് എന്നുള്ള തിരിച്ചറിയുവാൻ കഴിയുന്ന വിശ്വാസികൾ വളരെ കുറച്ചുപേർ
മാത്രമാണ്.
അത് വളരെ കുറച്ചുപേർക്ക് മാത്രമാണ് മനസ്സിലാവുകയുള്ളൂ.
They don't know the Lord themselves so closely.
ദൈവത്തെ അടുത്തറിയാത്തതുകൊണ്ട് അവർക്ക് ആ കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല.
But there were a few who discerned it.
എന്നാൽ ഇതാ ഇവിടെ കുറച്ചുപേർ അവർക്ക് ആ കാര്യം അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു.
They had a sense that our elder in Sardis is not going too well with him.
അവർക്ക് അങ്ങനെയൊരു ചിന്ത, അവർക്ക് ആ കാര്യങ്ങളെ കുറിച്ച് ഒരു ബോധ്യം ഉണ്ടായിരുന്നു, ഇവിടെ സർദീസിലെ ഞങ്ങളുടെ മൂപ്പന്റെ കാര്യങ്ങൾ ശരിയല്ല.
Now the Lord told this elder to repent.
ദൈവം ഈ മൂപ്പനോട്
verse 3 he told him to repent.
മൂന്നാം വാക്യത്തിൽ അവനോട് മനസ്സാന്തരപ്പെടുവാനായിട്ട് ദൈവം പറയുന്നു.
But supposing he did not repent, I don't know what happened.
അവിടെ മൂന്നാം വാക്യത്തിൽ അങ്ങനെ പറയുന്നു, ഒരുപക്ഷേ ഈ ദൈവത്തിന്റെ വാക്ക് കേട്ട് അവൻ മാനസാന്തരപ്പെടാതിരുന്നിരുന്നെങ്കിൽ.
Because the Lord threatens him, if you don't repent then I'll come upon you like a thief.
അവിടെ ദൈവം അവനെ അവനോട് ചില മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്, നീ മാനസാന്തരപ്പെടുകയും ഉണരുകയും ചെയ്യാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും.
And God will cast aside that church and say, this is not my church.
ദൈവം ആ സഭയെ തള്ളിക്കളഞ്ഞു, ഇത് എന്റെ സഭയല്ല എന്ന് ദൈവം പറയും.
But the elders got so much power there and he's got all his political connections within the church that he'll still sit on the throne like King Saul.
എന്നാൽ ഈ മൂപ്പന് മറ്റ് പലതരത്തിലുള്ള ആളുകളുമായിട്ടുള്ള സ്വാധീനവും രാഷ്ട്രീയ സ്വാധീനവും ഒക്കെ ഉള്ള ആളായതുകൊണ്ട് അദ്ദേഹം ഈ ശൗൽ രാജാവിനെ പോലെ തന്റെ സിംഹാസനത്തിൽ അദ്ദേഹം ഇരിക്കുവാൻ തുടങ്ങിയാൽ തുടർന്നാലും.
What you read is the anointing was upon young David, but King Saul sat on the throne for at least another 10 years.
ദാവീദിന്റെ മുകളിൽ ദൈവത്തിന്റെ അഭിഷേകം ഉണ്ടായിരിക്കെ ഒരു 10 വർഷമെങ്കിലും ശൗൽ അഭിഷേകമില്ലാത്തവനായിട്ട് സിംഹാസനം തുടർന്നു എന്നാണ് വായിക്കുന്നത്.
David may have been 18 years or something when he killed Goliath.
ഗോലിയാത്തിനെ കൊന്നപ്പോൾ ദാവീദിന് ഒരു 18 വയസ്സ് പ്രായമായിരിക്കും ഉണ്ടായിരുന്നത്.
For the next 12 years anointing was on David but Saul was on the throne.
എന്നാൽ തുടർന്ന് 12 വർഷങ്ങൾ അഭിഷേകം ദാവീദിന്റെ മുകളിലായിരുന്നു എന്നാൽ സിംഹാസനത്തിൽ ഇരുന്നത് ശൗലായിരുന്നു.
But only very few people in Israel recognized the anointing is there, it's gone from Saul.
എന്നാൽ അന്ന് ഇസ്രായേലിൽ ഉണ്ടായിരുന്ന വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് ശൗലിൽ നിന്നും അഭിഷേകം നീങ്ങിപ്പോയി എന്നുള്ളത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്.
And those are the few people who went with David in the caves here and there.
അങ്ങനെയുള്ള കുറച്ച് പേരാണ് ആ ദാവീദിനോടൊപ്പം ആ ഗുഹകളിൽ അവിടെയും ഇവിടെയും പോയി ദാവീദിനോടൊപ്പം സഞ്ചരിച്ചത്.
And those are the people who were later on called David's mighty men.
അങ്ങനെയുള്ള ആ കുറച്ച് പേരാണ് ദാവീദിന്റെ യോദ്ധാക്കൾ എന്ന് നാം ദൈവവചനത്തിൽ വായിക്കുന്നത്.
It's very easy to recognize that David has got the anointing when he's become king at the age of 30.
30 വയസ്സിൽ ദാവീദ് രാജാവായിരിക്കുമ്പോൾ ദാവീദിന്റെ മുകളിൽ ദൈവത്തിന്റെ അഭിഷേകമുണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്.
To recognize it when he's cast out and he's in a cave, that's not so easy.
എന്നാൽ പുറത്താക്കപ്പെട്ട് ഒരു ഗുഹയിൽ കഴിയുന്ന ദാവീദിന്റെ മുകളിലാണ് ദൈവത്തിന്റെ അഭിഷേകം എന്ന് തിരിച്ചറിയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല.
Most people think that the anointing is where something big is happening.
അനേകരും ചിന്തിക്കുന്നത് വലിയ കാര്യങ്ങൾ നടക്കുന്ന സ്ഥലത്താണ് ദൈവത്തിന്റെ അഭിഷേകം എന്നാണ്.
See, that's what the Roman Catholic Church says. We are the biggest church in the world. God is with us.
അങ്ങനെയാണ് റോമൻ കത്തോലിക്ക സഭയും പറയുന്നത്. ഞങ്ങളാണ് ഏറ്റവും വലിയ സഭ. ദൈവം ഞങ്ങളോടൊപ്പമാണ്.
And that's what a lot of people believe. That was the biggest group of Christians, so God must be with them.
അങ്ങനെ പലരും വിശ്വസിക്കുകയും ചെയ്യുന്നു. ഏറ്റവും വലിയ ക്രിസ്തീയ കൂട്ടം അവരാണല്ലോ. ദൈവം അവരോടൊപ്പം ആയിരിക്കും.
There were 600,000 men in the wilderness, but God was with only 2 of them.
600,000 പരം ആളുകൾ അന്ന് വനാന്തരത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം അവിടെ രണ്ടു പേരോട് കൂടെ
മാത്രമായിരുന്നു.
യോശുവയോടും കാലേബിനോടും.
Very few people recognize this anointing is with Joshua and Caleb.
യോശുവയ്ക്കും കാലേബിന്റെ മേലുമാണ് ദൈവത്തിന്റെ അഭിഷേകം എന്ന് തിരിച്ചറിയുവാൻ വളരെ കുറച്ച് പേർക്ക് മാത്രമേ കഴിഞ്ഞു.
Here, most people thought this elder in Sardis is okay, but there were 5 or 10 people who said, no, we don't believe that.
സർദീസിലെ ഈ മൂപ്പന് കുഴപ്പമൊന്നുമില്ല എന്നാണ് മിക്കവാറും ആളുകൾ ചിന്തിച്ചത്. എന്നാൽ കുറച്ച് പേർക്ക് ആ കാര്യത്തെ കുറിച്ച് വിവേചനമുണ്ടായിരുന്നു.
ആഫ്റ്റർ ഗോഡ് ടെൽസ് എ ചർച്ച് ടു റിപ്പെന്റ്, ഇഫ് ദി എൽഡർ ഡസ് നോട്ട് റിപ്പെന്റ്, ദെൻ ഗോഡ് വിഡ്രോസ് ഹിസ് പ്രസൻസ് ഫ്രം ദാറ്റ് ചർച്ച്.
മനസ്സന്തരപ്പെടുവാൻ ആവശ്യപ്പെട്ട ശേഷവും മനസ്സന്തരപ്പെടാത്ത സിംഹാസനത്തിൽ ഒരു മൂപ്പൻ തുടർന്നാൽ ദൈവം ദൈവത്തിന്റെ അഭിഷേകത്തെ ആ സഭയിൽ നിന്നും മൂപ്പനിൽ നിന്നും എടുത്തു
മാറ്റിക്കളയും.
ദൈവത്തിന്റെ സാന്നിധ്യം ആ സഭയിൽ നിന്നും
നീങ്ങിപ്പോകും.
അവർക്ക് തുടർന്നും മീറ്റിംഗ് ഉണ്ടാവും. തുടർന്നും അവർ പാട്ടുകൾ
പാടും.
രണ്ടോ മൂന്നോ പേർ കൂടുന്ന ഇടത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് അവർ വീണ്ടും
പറഞ്ഞു.
എന്നാൽ ദൈവം അവിടെ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ദൈവം അവിടെ നിന്ന് മാറിപ്പോയിരിക്കുന്നു.
You know, to the church in Laodicea, he says in verse 20, I'm standing at the door and knocking.
ലവദിക്ക സഭയ്ക്ക് നമ്മൾ മൂന്നാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നല്ലോ, കർത്താവ് വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്.
So where is he? Inside the church or outside the church?
കർത്താവ് എവിടെയാണ്? സഭയ്ക്ക് അകത്താണോ സഭയ്ക്ക് പുറത്താണോ?
So when the Lord has gone outside,
ദൈവം സഭയ്ക്ക് പുറത്തു പോയിരിക്കുന്നുവെങ്കിൽ,
what do these overcomers do, these few people who are walking in white?
ഇവിടെ വെള്ള ഉടുപ്പ് ധരിച്ചുകൊണ്ട് ഇവിടെ ജയാളികളായിരിക്കുന്ന ഈ കുറച്ചു പേർ, വിവേചനമുള്ള കുറച്ചു പേർ, അവരെന്താണ് ചെയ്യേണ്ടത്?
They won't stay in a system when the Lord is gone.
ദൈവം പുറത്താണെങ്കിൽ, ദൈവം പുറത്തു പോയെങ്കിൽ അവര് ആ ഒരു സംവിധാനത്തിൽ തുടരുവാൻ അവർ താല്പര്യപ്പെടുകയില്ല.
See, when the bridegroom leaves the wedding hall, the bride also goes with him.
മണവാളൻ വിവാഹശാലയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ മണവാട്ടിയും അവനോടൊപ്പം പോകും.
So, if that happened here in Sardis,
സർദീസിൽ അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ,
it's quite likely it happened that finally the Lord left that church.
അവിടെ ആ സഭയിൽ അങ്ങനെ സംഭവിച്ചിരിക്കാനാണ് സാധ്യത കൂടുതൽ. അവിടെ ദൈവം മനസ്സാന്തരപ്പെടാത്ത ഈ മൂപ്പനെ ആ സഭയിൽ നിന്ന് ദൈവം മാറിപ്പോയി.
Then these 10 or 15 people who were overcomers there, they would have gone out and met somewhere else.
അവിടെ ഉടുപ്പ് മലിനമാകാത്ത ഈ കുറച്ചു പേർ അവർ പുറത്തു പോയി. അവർ അവിടെ നിന്ന് മാറി അവർ കൂടും.
Not because they were against these others.
മറ്റുള്ളവരോട് അവർക്ക് എതിർപ്പുണ്ടായിരുന്നതുകൊണ്ടല്ല.
Because they wanted to have a pure testimony for the Lord in Sardis.
എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയത്തിലെ താല്പര്യം ദൈവമേ ഈ സർദീസിൽ ദൈവത്തിന് നിർമ്മലമായ ഒരു വഴിപാട് ഉണ്ടാകണം.
Their fight was not with the elder in Sardis. Their fight was with the devil.
അവർക്കുള്ള പോരാട്ടം ഈ സർദീസിലെ മൂപ്പനോടായിരുന്നില്ല. അവർക്ക് പോരാട്ടം ഉണ്ടായിരുന്നത് പിശാചിനോടാണ്.
I remember 37 and a half years ago in Bangalore when some of us left a church.
37 വർഷം മുമ്പ് ഞങ്ങൾ ചിലർ ഒരു സഭ വിട്ട് പുറത്തു വന്ന ഒരു സമയം ഞാൻ ഓർക്കുന്നു.
I told them, the few people who were meeting with me,
എന്നോടൊപ്പം അന്ന് കൂടിയിരുന്ന കുറച്ച് ആളുകളോട് ഞാൻ അന്ന് പറഞ്ഞു,
brothers and sisters, we are not going to spend our time here speaking against that church we left.
ഞാൻ ആ കുറച്ചു പേരോട് ഞാൻ പറഞ്ഞു, പ്രിയ സഹോദരങ്ങളെ, നാം വിട്ടുപോകുന്ന ആ സഭയെ കുറിച്ച് നാം പറഞ്ഞ് സംസാരിച്ച് നാം അവരുടെ സമയം
കളയുകയില്ല.
അവരുടെ മൂപ്പന്മാരെ കുറിച്ചോ അവിടുത്തെ ശുശ്രൂഷകന്മാരെ കുറിച്ചോ ഒന്നും സംസാരിച്ച് നാം സമയം കളയുകയില്ല. ദൈവസഭയിൽ നാം നമ്മെ തന്നെ വിധിക്കും.
So I said, you're not going to hear me in this church speaking about them.
ഇവിടെ ഈ സഭയിൽ അവരെ കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങൾക്ക്, ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയുകയില്ല.
I say, I want to judge myself and I want to encourage all of you to judge yourselves.
ഞാൻ എന്നെ തന്നെ വിധിക്കുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. നിങ്ങളും അപ്രകാരം നിങ്ങളെ തന്നെ വിധിക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ സഹായിപ്പിക്കുന്നു.
You're not perfect and I am not perfect.
ഞാനും നിങ്ങളും നാം പൂർണ്ണരായിട്ടില്ല.
We haven't become like Jesus yet.
നാം ഇതുവരെ യേശുവിനെ പോലെ ആയിട്ടില്ല.
We got a lot of work to do on ourselves.
നമ്മുടെ ജീവിതത്തിൽ ഇനിയും അനേക കാലം മുമ്പോട്ട് പോകേണ്ടതുണ്ട്.
I don't have time to find fault with all the other Christians in the world.
മറ്റ് ലോകത്തിലെ മറ്റ് ക്രിസ്ത്യാനികൾക്ക് അവരുടെ കുറ്റം കണ്ടുപിടിക്കുവാനായിട്ട് എനിക്ക് സമയമില്ല.
I point out the wrong things in different groups because I have to protect the flock from errors.
ഞാൻ എന്നോടൊപ്പമുള്ള ഈ ആടുകളെ സൂക്ഷിക്കേണ്ടതിന് മറ്റ് കൂട്ടങ്ങളിലുള്ള തെറ്റുകൾ ഞാൻ ചൂണ്ടിക്കാണിക്കാറുണ്ട്.
Yeah, I would teach my children the wrong things that are being taught in the Roman Catholic Church.
Roman Catholic സഭയിലുള്ള തെറ്റായ പഠിപ്പിക്കലുകളെ കുറിച്ച് ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞു കൊടുക്കും.
Or in the Jehovah's Witnesses.
അല്ലെങ്കിൽ യഹോവ സാക്ഷികളുടെ തെറ്റായ പഠിപ്പിക്കൽ എന്താണെന്ന് ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും.
Or some other groups like that.
അങ്ങനെയുള്ള മറ്റ് ഗ്രൂപ്പുകളെ കുറിച്ച് ഞാൻ പറയും.
But my aim is not to fight with them. My aim is to fight with the devil.
എന്നാൽ എന്റെ ഉദ്ദേശം ഈ കൂട്ടങ്ങളോട് ഈ ഗ്രൂപ്പുകളോട് അവരോടുള്ള പോരാട്ടമല്ല, പിശാചിനോടാണ് എന്റെ പോരാട്ടം.
To judge ourselves, to see, Lord, what is there in my life which is not a pure offering for you?
ഈ കർത്താവേ, അങ്ങേക്ക് നിർമ്മലമായ ഒരു വഴിപാട് കൊടുക്കുന്നതിന് തടസ്സമായിട്ട് കർത്താവേ എന്റെ ജീവിതത്തിൽ എന്താണ് കുറവുള്ളത്?
God wants to cleanse me.
ദൈവത്തിന് എന്നെ ശുദ്ധീകരിക്കുവാനാണ് ദൈവത്തിന് താല്പര്യം.
See, right from the beginning of time.
കാലത്തിന്റെ ആരംഭം മുതൽ.
Read in Genesis 1.
ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നു.
Some people think that separation is always caused by the devil.
ചിലര് ചിന്തിക്കുന്നത് ഈ വേർപാട് അത് എപ്പോഴും പിശാചാണ് വേർപാട് കൊണ്ടുവരുന്നത്.
But do you know the first place in the Bible where it says about separation, God himself did it?
നിങ്ങൾക്കറിയാമോ, വേദപുസ്തകത്തിൽ ഏറ്റവും ആദ്യം ഈ വേർപാടിനെ കുറിച്ച് പറയുന്നത്, വേർപെടുത്തുന്നതിനെ കുറിച്ച് പറയുന്നത് എവിടെയാണെന്ന്? ദൈവം തന്നെയാണ് അത് ചെയ്യുന്നത്.
Genesis 1:4.
ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം നാലാം വാക്യം.
When God made the light, the next thing he did was, because the light was good, he separated the light from the darkness.
നാലാം വാക്യത്തിൽ നാം വായിക്കുന്നത്, വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു, ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു.
This is separation.
ഇത് വേർപാടാണ്.
There's a separation between those who want to go the way of darkness and those who want to go the way of light.
വെളിച്ചത്തിന്റെ വഴിയിൽ നടക്കേണ്ടവരും ഇരുളിന്റെ വഴിയിൽ നടക്കുവാൻ ആഗ്രഹിക്കുന്നവരും തമ്മിലുള്ള ഒരു വേർപാട്.
And even before that,
അതിനു മുമ്പ് തന്നെ,
there was another separation.
മറ്റൊരു വേർപാട് ഉണ്ടായിരുന്നു.
That happened in heaven. You read of in Revelation 12.
വെളിപ്പാട് പുസ്തകം 12 അധ്യായത്തിൽ നാം വായിക്കുന്നു, ആ വേർപാട് നടന്നത് സ്വർഗ്ഗത്തിലാണ്.
Where it says here, the speaking here about the dragon, which is the devil.
അവിടെ
verse 3. A great red dragon.
മൂന്നാം വാക്യത്തിൽ അവിടെ സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണുമാറായി, ഏഴ് തലയും പത്ത് കൊമ്പും തലയിൽ ഏഴ് രാജമുടിയുമായി ഒരു മഹാസർപ്പം.
Yeah, that's a picture of the devil.
അത് പിശാചിന്റെ ഒരു ചിത്രമാണ്.
And it says he swept away the third of the stars of heaven in verse 4.
നാലാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആ സർപ്പത്തിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനെ വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു.
The stars are a picture of angels in the Old Testament.
പഴയ നിയമത്തിൽ ഈ നക്ഷത്രങ്ങൾ അത് ദൂതന്മാരുടെ ഒരു ചിത്രമാണ്.
You read in the book of Job.
യോബിന്റെ പുസ്തകത്തിൽ നാം അത് വായിക്കുന്നു.
What this means is the devil got 1/3 of the angels to follow him.
അതിന്റെ അർത്ഥം ഇതാണ്, പിശാച് മൂന്നിലൊന്ന് ദൂതന്മാർ തന്നോടൊപ്പം അവൻ കൂട്ടിക്കൊണ്ട് അവിടെ ഒരു വേർപാട് സംഭവിച്ചു.
He himself was the head of the angels.
അവിടെ ദൂതന്മാരുടെ തലവനായിരുന്നു ലൂസിഫർ.
And he went around finding out who all are the people unhappy with God here in heaven.
സ്വർഗ്ഗത്തിൽ സന്തോഷമില്ലാതെ ദൈവത്തിനോട് പരാതിയുമായിട്ടിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്?
And he discovered about 1/3 of the angels were like that.
അങ്ങനെ ഒരു മൂന്നിലൊന്ന് ദൂതന്മാർ അപ്രകാരമുള്ളവരാണ് എന്ന് മനസ്സിലാക്കി.
They rebelled against God. They were thrown out of heaven.
അവൻ ദൈവത്തോട് മത്സരിക്കുകയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും
ചെയ്യും.
അവിടെ ഇതാ ഒരു വേർപാട് നടക്കുന്നു.
God allowed that.
ദൈവം അത് അനുവദിച്ചു.
It purified heaven.
അത് സ്വർഗത്തെ തന്നെ ശുദ്ധിയുള്ളതാക്കി.
So we've never been bothered if some people get offended and leave.
അതുകൊണ്ട് ചിലർ മുറിപ്പെട്ട് അവര് നമ്മെ വിട്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് പ്രയാസം
ഉണ്ടാക്കിയിട്ടില്ല.
വെളിപ്പാട് പുസ്തകം 3 നാം വായിച്ചത് സഭയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ട് സഭ മരിച്ചതായതുകൊണ്ട് ചിലർ സഭയെ വിട്ട് പുറത്തു വരുന്നു. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിച്ചു ദൈവം വെളിച്ചത്തിൽ നിന്നും ഇരുളിൽ നിന്നും വെളിച്ചത്തെ വേർതിരിക്കുന്നു.
സോ വെൻ ഗോഡ് പ്ലാന്റ്സ് എ ചർച്ച് ഹി വിൽ അലൗ ദി ഡെവിൾ ടു ടേക്ക് അവേ സം പീപ്പിൾ ഹു ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ എ പ്യുർ ടെസ്റ്റിമോണി.
ദൈവം ഒരു നിർമ്മലമായ സാക്ഷ്യമുള്ള ഒരു സഭയെ ദൈവം സ്ഥാപിക്കുമ്പോൾ അവിടെ ഈ ദൈവ വഴിയിൽ താല്പര്യമില്ലാത്തവരെ പുറത്തു പോകുവാനായിട്ട് ദൈവം അനുവദിക്കും.
വി ഹാവ് സീൻ ത്രൂ ദി ഇയേഴ്സ് ദാറ്റ് ഗോഡ് കീപ്സ് ഓൺ ഡൂയിങ് ദാറ്റ്.
കഴിഞ്ഞ പല വർഷങ്ങളായിട്ട് ദൈവം തുടർമാനമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന്
I've seen that happen in many places in India.
ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഇത് സംഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
Whom does God remove?
ആരെയാണ് ദൈവം ഇപ്രകാരം മാറ്റാറുള്ളത്?
I mean not people who fall.
ഏതെങ്കിലും തരത്തിൽ പാപത്തിൽ വീഴുന്നവരെയല്ല.
Because we all fall.
നാം എല്ലാവരും വീഴാറുണ്ട്.
Maybe not in big sins but some small things sometimes.
വലിയ പാപങ്ങളിൽ ആയിരിക്കണമെന്നില്ല, ചിലപ്പോൾ ചെറിയ പാപങ്ങളിലായിരിക്കും നാം വീഴുന്നത്.
But if we are upright when we fall we'll confess it and get up.
എന്നാൽ നാം ഹൃദയത്തിൽ സത്യസന്ധത ഉള്ളവരാണെങ്കിൽ നാം വീഴുമ്പോൾ നാം അത് സമ്മതിച്ച് നാം അവിടെ നിന്ന് എഴുന്നേറ്റ്
then there's hope for us.
നമുക്ക് പ്രത്യാശയുണ്ട്.
But if we keep on playing the fool with sin.
എന്നാൽ പാപത്തെ ഗൗരവമായിട്ട് എടുക്കാതെ നാം ഇപ്രകാരം പാപത്തോട് കളിച്ചുകൊണ്ടിരുന്നാൽ
a period of time God will just allow us to drift away.
കുറച്ചു കാലം കഴിയുമ്പോൾ നാം ഒഴുകിപ്പോകുവാനായിട്ട് ദൈവം അനുവദിക്കും.
Whom does God remove?
ആരെയാണ് ദൈവം നീക്കിക്കളയുന്നത്?
See Zephaniah chapter 3.
സെഫന്യാ പ്രവചനം 3
and verse 11, 12 and 13.
അവിടെ 11ഉം 12ഉം 13ഉം വാക്യങ്ങൾ.
Zephaniah chapter 3 verse 11.
നിന്റെ ഗർഭോല്ലസിതന്മാരെ നീക്കിക്കളയും. നീ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ ഇനി ഗർവിക്കാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീ എന്നോട് അതിക്രമമായി ചെയ്തിരിക്കുന്ന സകല പ്രവൃത്തികളും നിമിത്തം നീ എന്നാളിൽ ലജ്ജിക്കേണ്ടി വരും.
സോ ഹിയർ വി സീ ഗോഡ് റിമൂവ്സ് ദ പ്രൗഡ്.
ഇവിടെ നാം കാണുന്നത് ദൈവം ഗർവിക്കുന്നവരെയാണ് നീക്കിക്കളയുന്നത്.
ദാറ്റ് ഈസ് ദി ഓൺലി ടൈപ്പ് ഓഫ് പേഴ്സൺ ഹൂം ഗോഡ് റിമൂവ്സ്.
ദൈവം നീക്കിക്കളയുന്ന ഏക കൂട്ടം ഇങ്ങനെയുള്ള നിഗളികളെയാണ് ദൈവം നീക്കിക്കളയുന്നത്.
If you're falling into some sin and you're fighting with it,
നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പാപത്തിൽ വീഴുകയും എന്നാൽ ആ പാപത്തിൽ നിന്ന് പുറത്തു വരണമെന്ന് നിങ്ങൾ നിങ്ങളുടെ കോപത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇതുവരെയും ഒരു വിജയം ലഭിച്ചിട്ടില്ല.
Maybe you haven't got victory over dirty thoughts yet.
നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റായ ചിന്തകളിൽ നിന്ന് നിങ്ങൾക്ക് ഇതുവരെയും ഒരു വിജയം ലഭിച്ചിട്ടില്ല.
You're fighting it.
പക്ഷേ നിങ്ങൾ അതിനോട് പോരാടിക്കൊണ്ടിരിക്കുന്നു.
You'll be in the church forever.
അങ്ങനെ നിങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുന്ന സത്യസന്ധനായ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ സഭയിൽ തന്നെ ഉണ്ടാവും.
But if you become proud,
എന്നാൽ നിങ്ങൾ നിഗളിയായി തീർന്നാൽ,
then you're in danger.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അപകടത്തിലാണ്.
Then God says I will remove such people.
ഗർഭോല്ലസിതന്മാരെ നീക്കിക്കളയുമെന്ന് ദൈവം പറയുന്നു.
In verse 12 I will leave among you a humble lowly people.
താഴ്മയും ദാരിദ്ര്യവുമുള്ള ഒരു ജനത്തെ നിങ്ങളുടെ ഇടയിൽ ശേഷിപ്പിക്കുന്നു.
And these people verse 13 will tell no lies.
അവരുടെ വായിൽ കാപട്യം ഉണ്ടാവുകയില്ല എന്ന് നാം അവിടെ വായിക്കുന്നു.
So if you are careful, you know, to be honest and humble, you'll remain in the church forever.
നിങ്ങൾ സത്യസന്ധരായി താഴ്മയിൽ നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ സഭയിൽ എന്നേക്കും നിങ്ങൾക്ക് തുടരുവാനായിട്ട് കഴിയും.
But if you are proud and you're dishonest and God will remove you one day or the other.
എന്നാൽ നിങ്ങൾ നിഗളികളും സത്യസന്ധരല്ലാത്തവരുമായി തുടരുന്നുവെങ്കിൽ ദൈവം ഒരു സമയത്ത് നിങ്ങളെ മാറ്റിക്കളയും.
Partiality with God.
ദൈവത്തിന് ദൈവം പക്ഷപാതം കാണിക്കാറില്ല.
One of the things the Lord taught me when we started building the church was from Luke chapter 2.
ലൂക്കോസിന്റെ സുവിശേഷം 2 നിന്നും ഒരു കാര്യം ഞങ്ങള് സഭ തുടങ്ങിയ സമയത്ത് ദൈവം ഞങ്ങളെ പഠിപ്പിച്ചു.
What I wanted more than anything else in our church was the presence of Jesus Christ in our midst.
മറ്റെന്തിനെക്കാട്ടിലും ഉപരി ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളുടെ സഭയിൽ ഉണ്ടായിരിക്കണം എന്ന് ഞാൻ
ആഗ്രഹിച്ചു.
ദൈവമേ, ഞങ്ങൾക്ക് നല്ല പാട്ടില്ലെങ്കിൽ പോലും,
even if we don't have good preaching,
നല്ല പ്രസംഗമില്ലെങ്കിലും,
if your presence is there in every meeting, I am happy.
ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം എല്ലാ മീറ്റിംഗിലും ഉണ്ടെങ്കിൽ എനിക്ക് അത് മാത്രം മതി.
The same thing in my life.
എന്റെ ജീവിതത്തിലും
I don't care if people call me the devil every day.
എല്ലാ ദിവസവും എന്നെ പിശാചെന്ന ആളുകൾ വിളിച്ചാലും എനിക്ക് സാരമില്ല.
If your presence is with me, I will ask for nothing else in my life.
കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം എന്റെ ജീവിതത്തിൽ എല്ലാ സമയത്തും ഉണ്ടെങ്കിൽ എനിക്ക് മറ്റൊന്നും വേണ്ട.
When the Lord's presence is with us or with the church, what is the proof of it?
ദൈവത്തിന്റെ സാന്നിധ്യം നമ്മിലും നമ്മുടെ സഭയിലും ഉള്ളതിന്റെ തെളിവ് എന്താണ്?
One proof is this.
അതിന്റെ ഒരു തെളിവ് ഇതാണ്.
See Luke chapter 2.
ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം.
When Simeon took up the baby Jesus.
യേശു കുഞ്ഞിനെ ശിമയോൻ അവന്റെ കയ്യിൽ എടുത്തപ്പോൾ,
you read about Simeon taking up the baby in verse 34.
34-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ശിമയോൻ അവരെ അനുഗ്രഹിച്ചു അവന്റെ
അമ്മയെ, and told his mother something.
അവിടെ മറിയയോട് ഇങ്ങനെ പറയുന്നു,
he said Jesus, referring to this child Jesus, is appointed for the fall and rise of many, number 1.
ഇവിടെ പറയുന്നത് ഇസ്രായേൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും,
second,
രണ്ടാമത്,
he'll be someone who's opposed by others,
അവരെ അനേകർ മറുത്തു പറയുന്ന ഒരു അടയാളമായിട്ട് വെച്ചിരിക്കുന്നു,
and third, it says here through him, verse 35, the thoughts of many hearts will be revealed.
അതുപോലെ തന്നെ 34-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് നാം വായിക്കുന്നു, അവനിലൂടെ അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടും.
സോ I learned something.
അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നും ഒരു കാര്യം പഠിച്ചു.
If the presence of the Lord is with me,
ദൈവത്തിന്റെ സാന്നിധ്യം എന്നോടൊപ്പം ഉണ്ടെങ്കിൽ,
wherever I go,
ഞാൻ എവിടെയൊക്കെ പോകും പോയാലും,
speak,
ഞാൻ അവിടെ സംസാരിക്കുമ്പോൾ,
the secret thoughts of people's hearts will be revealed.
ആളുകളുടെ ഹൃദയത്തിലെ രഹസ്യമായ വിചാരങ്ങൾ അത് വെളിപ്പെടും.
And as a result, many will oppose me, just like it says here.
അവരുടെ ഹൃദയങ്ങളിലെ വിചാരങ്ങൾ പുറത്തു വരുന്നതുകൊണ്ട് പലരും മറുത്തു പറയുകയും എതിർക്കുകയും ചെയ്യും.
And some will understand the truth and rise, some will join the enemy and fall.
ചിലർ സത്യം മനസ്സിലാക്കി ആ സത്യത്തോടൊപ്പം ചേർന്ന് നിൽക്കും, എഴുന്നേൽക്കും. എന്നാൽ മറ്റു ചിലർ അവരെ ശത്രുവിനോട് ചേർന്ന് അവരെ വീണുപോകും.
I've seen that fulfilled exactly in the last 37 years.
കഴിഞ്ഞ 37 വർഷം ഇത് അപ്രകാരം തന്നെ അത് നടക്കുന്നത് ഞാൻ
കണ്ടിട്ടുണ്ട്. And the same thing in a church.
ഇതൊരു സഭയിലും നടക്കുന്നത് ഞാൻ
കണ്ടിട്ടുണ്ട്. The presence of the Lord is in a church.
ദൈവത്തിന്റെ സാന്നിധ്യം ഒരു സഭയിൽ ഉണ്ടെങ്കിൽ,
it'll be opposed by many people.
അനേകരും ആ ദൈവസഭയെ എതിർക്കും.
People come into that church, their secret thoughts will be revealed.
ആ സഭയിലേക്ക് വരുന്ന ആളുകളുടെ ഹൃദയ രഹസ്യങ്ങൾ അവിടെ വെളിപ്പെടുവരും.
That means the secret sins, their selfishness and pride and many other sins, love of money, will all get exposed in the meetings.
അവരുടെ ജീവിതത്തിലെ പണസ്നേഹവും അവരുടെ നിഗളവും അവരുടെ സ്വാർത്ഥതയും എല്ലാം മീറ്റിംഗുകളിൽ അത് വെളിപ്പെട്ടു വരും.
That's what you read in 1 Corinthians 14, that the thoughts of his heart is revealed and a person falls down and says, oh, the Lord is here.
1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൽ നാം അതാണ് വായിക്കുന്നത്, അവരുടെ ഹൃദയ വിചാരങ്ങൾ അത് വെളിപ്പെട്ടു വരികയും ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് അവർ കവിണ്ടു വീഴുകയും ചെയ്യും.
I said, Lord, that's the every meeting, that's what we want.
ഞാൻ കർത്താവിനോട് പറഞ്ഞു, ദൈവമേ, ഞങ്ങൾക്ക് എല്ലാ മീറ്റിംഗിലും ഇതാണ്
ഞങ്ങൾ Jesus is there.
യേശു അവിടെ ഉണ്ട്.
And people go away saying, boy, secrets of my heart are revealed, I met with the Lord.
ഞാൻ കർത്താവിനെ കണ്ടുമുട്ടി, എന്റെ ഹൃദയത്തിലെ വിചാരങ്ങൾ വെളിപ്പെട്ടു വന്നു എന്ന് അവർ പറയണം.
Some who repent will rise.
അങ്ങനെ മാനസാന്തരപ്പെടുന്നവർ അവർ എഴുന്നേൽക്കും.
Some who get upset with that type of exposing of their thoughts will sink.
അവിടെ അവരുടെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ പുറത്തു വരുമ്പോൾ ചിലർ അതിനെ തുടർന്ന് മുറിപ്പെട്ട് അവർ താഴെ പോകും, വീണുപോകും.
But God will have a small number of pure offering.
എന്നാൽ ദൈവത്തിന് നിർമ്മലമായ വഴിപാടായിട്ട് ഒരു ചെറിയ കൂട്ടം എപ്പോഴും ദൈവത്തിനുണ്ടായിരിക്കും.
ഇൻ ദ സ്ക്രിപ്ചർ ദാറ്റ് ഈസ് കോൾഡ് എ റെംനന്റ്.
ദൈവവചനത്തിൽ അത് ഒരു ശേഷിപ്പ് എന്നാണ് നാം വായിക്കുന്നത്.
ദേർ വിൽ ബി എ റെംനന്റ് ഓഫ് ഗോഡ്സ് പീപ്പിൾ.
ദൈവത്തിന് എപ്പോഴും ഒരു ശേഷിപ്പ് ദൈവത്തിന് എപ്പോഴും ഉണ്ടായിരിക്കും.
ദാറ്റ് ഹാസ് ബീൻ ഹാപ്പനിംഗ് ത്രൂഔട്ട് ദി സെഞ്ചുറീസ്.
കഴിഞ്ഞ നൂറ്റാണ്ടുകളിലോ നൂറ്റാണ്ടുകളായിട്ട് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.
യു നോ, ഇൻ മാർട്ടിൻ ലൂതേഴ്സ് ടൈം, സം പീപ്പിൾ കേം ഔട്ട് ഓഫ് ദി റോമൻ കാത്തലിക് ചർച്ച്.
മാർട്ടിൻ ലൂതറിന്റെ സമയത്ത് റോമൻ കത്തോലിക്ക സഭയിൽ നിന്നും ചിലർ പുറത്തു വന്നു.
ഇറ്റ് വാസ് ലൈക്ക് എ റെംനന്റ്.
അതൊരു ശേഷിപ്പായിരുന്നു.
ബട്ട് ദേ ഡിഡ് നോട്ട് പ്രീച്ച് വാട്ടർ ബാപ്റ്റിസം.
എന്നാൽ അവർ ആ സമയത്ത് ജലസ്നാനത്തെ കുറിച്ച് അവർ സംസാരിച്ചില്ല.
സം പീപ്പിൾ കേം ഔട്ട് ഓഫ് ദാറ്റ് കോൾഡ് ദി അനബാപ്റ്റിസ്റ്റ്.
അതിൽ നിന്നും ചിലർ അനബാപ്റ്റിസ്റ്റുകൾ അതിൽ നിന്നും പുറത്തു വന്നു.
And then many of them did not preach holiness. So God raised up John Wesley, and there was another, the Methodist church came out of that.
Yena Baptistsgalil avare vishuddhiye kurichu prasangikkatha aalukal undayirunnu appol avaril ninnum John Wesley ilude devum prarthichu chilar porthu vannu.
A little later the brethren movement came.
Adine thodunnu kurichu naalukku shesham brethren munnettam undayi.
And then the Pentecostals.
Adine shesham Pentecostals
munnettam. These are all works of God.
Idellam devathinte pravartikal thanne
aayirunnu. All because the original thing got corrupt and then new thing had to be started.
ആദ്യം ആരംഭിച്ച ആദ്യത്തെ പ്രവൃത്തി അത് മലിനമായപ്പോൾ ദൈവത്തിന് പുതിയ ഒരു പ്രവൃത്തി ആരംഭിക്കേണ്ടിയിരുന്നു.
Always something new.
വീണ്ടും വീണ്ടും ഒരു പുതിയ ആരംഭം.
That work has been continuing till today.
ഇന്നുവരെ ആ ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
And I believe that's one reason why God raised up many CFC churches in Kerala.
അതുകൊണ്ട് തന്നെയാണ്
and India.
കേരളത്തിലും ഇന്ത്യയിലും ഇപ്രകാരം പല CFC സഭകളെയും ദൈവം എഴുന്നേൽപ്പിച്ചു.
If they don't remain faithful to that calling to be a pure offering, God will forsake them.
ദൈവത്തിനൊരു നിർമ്മലമായ വഴിപാട് എന്നുള്ള ആ വിളിയിൽ അവർ ഉറച്ചു നിൽക്കുന്നില്ല എങ്കിൽ ദൈവം അവരെ വിട്ടുകളയും.
You can't say like the Pharisees, Abraham is our father.
ഈ പരീശന്മാരെ പോലെ എബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് പറഞ്ഞ് തുടരുവാനായിട്ട്
കഴിയുകയില്ല.
അല്ലെങ്കിൽ ഞങ്ങൾക്ക് യോഹന്നാനോട് ഞങ്ങൾക്ക് ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് തുടരുവാൻ കഴിയുകയില്ല.
Connected with this or that.
അല്ലെങ്കിൽ ഇതിനോടോ അതിനോടോ ഞങ്ങൾക്ക് ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുവാൻ കഴിയുകയില്ല.
Are you a pure offering?
നിങ്ങളൊരു നിർമ്മലമായ വഴിപാടാണോ?
So keep that focus in your mind always.
അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഈ ഒരു ചിന്ത, ഈ ഒരു ലക്ഷ്യം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ.
Let's pray.
നമുക്ക് പ്രാർത്ഥിക്കാം.
Heavenly Father,
സർവശക്തനായ പിതാവേ,
help us each one.
ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവേ അങ്ങ്
സഹായിക്കണം. To what you have called us.
കർത്താവേ അങ്ങ് ഞങ്ങളെ ഏതിനു വിളിച്ചോ ആ കാര്യത്തിൽ വിശ്വസ്തരായിരിക്കുവാനായിട്ട് അങ്ങ് ഞങ്ങളെ സഹായിക്കണം.
Not to look here and there but to look only at you.
കർത്താവേ അവിടെയും ഇവിടെയും നോക്കി ഞങ്ങളുടെ സമയം പാഴാക്കാതെ അങ്ങയിലേക്ക് നോക്കി ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോകുവാനെങ്കിൽ ഞങ്ങളെ സഹായിക്കണമേ.
To present a pure virgin to Christ in the final day.
കർത്താവേ അങ്ങേക്ക് ഒരു നിർമ്മലമായ മണവാട്ടിയെ കർത്താവേ അർപ്പിക്കുവാനായിട്ട് അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ.
This is our burden.
കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തിലെ ഭാരം ഇതാണ്.
We know that all who have this burden, you will support them mightily.
കർത്താവേ ഈ പ്രകാരം ഭാരമുള്ള എല്ലാവരെയും അങ്ങ് അവരെ ബലപ്പെടുത്തുമെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ.
Some of us here are elders.
കർത്താവേ ഞങ്ങളുടെ ആയിരിക്കുന്ന ചിലർ മൂപ്പന്മാരാണ്.
Give us grace to present the church as a pure virgin to you one day.
കർത്താവേ അങ്ങേക്ക് നിർമ്മലമായ ഒരു മണവാട്ടിയായി കർത്താവേ അങ്ങേക്ക് സഭയെ സമർപ്പിക്കുവാനായിട്ട് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കൃപ അങ്ങ് നൽകണമേ.
We refuse to fight with flesh and blood.
കർത്താവേ ജഡരക്തങ്ങളോട് പോരാടാതെ മുമ്പോട്ട് പോകുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ.
We want to fight with principalities and powers in the heavenly places.
സ്വർഗ്ഗത്തിലെ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും എതിരെ പോരാടുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണം.
Present a pure offering to you.
കർത്താവേ അങ്ങേക്ക് നിർമ്മലമായ ഒരു വഴിപാട് സമർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ.
In Jesus' name.
യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു.
ആമേൻ.